പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, BC 9-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ഇസ്രായേൽ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൂടെ ലഭ്യമാകുന്ന ദൈവത്തെയും അടുത്ത പദ്ധതിയെയും സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. പ്രത്യേകിച്ചും ഏലിയായുടെയും എലീഷായുടെയും ജീവിതങ്ങളും പ്രവർത്തനങ്ങളും അപഗ്രഥിച്ചുകൊണ്ട് അടുത്ത പടി BC 8-ാം നൂറ്റാണ്ടിന്റെ 1-ാം പകുതിയിലെ ചില സംഭവങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോവുക. ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെയും അവിടുത്തെ പദ്ധതിയുടെയും സ്വഭാവം അപഗ്രഥിക്കാൻ, ഇസ്രായേലിൻ്റെ ചരിത്രം, അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് സഹായകമാകും. ആദ്യമേ അല്പം രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം. ഇസ്രായേൽ, യൂത എന്ന് രണ്ട് രാജ്യങ്ങളായി ഇസ്രായേൽ ജനത പിരിഞ്ഞുപോയത് നമ്മൾ കണ്ടു. അത് BC 931-ലായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും യുദ്ധം ചെയ്തും കഴിയുന്ന രണ്ട് സഹോദര രാജ്യങ്ങളുടെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ശത്രുക്കളായി കണ്ട് പരസ്പരം യുദ്ധം ചെയ്യും, വളരെ ചുരുക്കമായി അവർ സഹകരിക്കും, പക്ഷെ അധിക പങ്കും ശത്രുതയിലാണ് കഴിഞ്ഞത്. ഇങ്ങനെ പരസ്പരമുള്ള യുദ്ധം അവരെ തളർത്തിക്കളഞ്ഞിരുന്നു. ഓമ്രി രാജാവിൻ്റെ കാലത്ത് ഈ പരസ്പര യുദ്ധത്തിന് ഒരറുതി വന്നിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും യൂദായും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വന്നു. അങ്ങനെ ഒരു 100 കാലത്തോളം കഴിഞ്ഞു. എലീഷ പ്രവാചകനാൽ അഭിഷിക്തനായ യേഹു 841 BC ഓമ്രിയുടെ രാജവംശത്തിന് അന്ത്യം കുറിച്ചു, യോറാമിനെ കൊന്നുകൊണ്ട്. അങ്ങനെ 841 യേഹു ഒരു രാജഭരണത്തിന് തുടക്കം കുറിച്ചു, ഒരു പുതിയ രാജഭരണം. യേഹു രാജവംശം 841 മുതൽ 814 വരെ യേഹു ഇസ്രായേലിനെ ഭരിച്ചു. അത് രക്തച്ചൊരിച്ചിലിൻ്റെ കാലഘട്ടമായിരുന്നു. രാജ്യത്ത് ഉന്നതരായ അനേകം പേര് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ രാജവംശവുമായി ബന്ധപ്പെട്ടു നിന്ന് എല്ലാവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് പുതിയ രാജവംശം ഭരണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ യേഹുവിൻ്റെ രാജ്യം ദുർബലമായിരുന്നു. തന്നെയുമല്ല, അയൽ രാജ്യങ്ങളായ സിറിയയുടെയും മറ്റു ജനതകളുടെയും ആക്രമണവും നേരിടേണ്ടി വന്നു. ഏലീഷ പ്രവാചകൻ തന്നെ അഭിഷേകം ചെയ്ത ഹസായേൽ ഇസ്രായേലിനൊരു നിരന്തര ഭീഷണിയായിരുന്നു. കുറേ വർഷങ്ങളോളം തുടർന്നു. പക്ഷേ കാലക്രമത്തിൽ സിറിയ ദുർബലമായി. അസീറിയയുടെ ആക്രമണത്തിൽ സിറിയ ദുർബലമായി തകർന്നു. BC 804 സിറിയ അസീറിയയുടെ തന്നെ ഒരു ഭാഗമായി തീർന്നു. ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ ശക്തിയില്ലാത്ത വിധത്തിൽ ദുർബലമായി. ചുറ്റുപാടുമുള്ള ജനതകളിൽ ഈ ദൗർബല്യം പ്രകടമായിക്കൊണ്ടിരുന്നു. സിറിയയെ തോൽപ്പിച്ച അസീറിയയും കാലക്രമത്തിൽ ക്ഷയിച്ചു. ദുർബലരായ രാജാക്കന്മാർ, നേതാക്കന്മാർ, അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ, തുടരെ തുടരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ, ഇവയെല്ലാം വഴി അസീറിയയും ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് യേഹുവിൻ്റെ രാജവംശത്തിൽ അവസാനത്തെ രാജാവായ ജെറുബ്ബാം 2-ാമൻ രംഗപ്രവേശം ചെയ്യുന്നത്. BC 783 രാജാവായ ജെറുബ്ബാം 2-ാമൻ സമർത്ഥനായ ഒരു രാജാവായിരുന്നു. ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങളുടെ ദൗർബല്യം ശരിക്കും മുതലെടുത്തുകൊണ്ടും സ്വന്തം രാജ്യത്തെ ശക്തിപ്പെടുത്താൻ യൂദാ രാജ്യവുമായി സഖ്യം ചെയ്തുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. ജെറുബ്ബാം രാജാവിൻ്റെ ചെയ്തികളെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസ്യായുടെ 15-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറുബ്ബാം സമറിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറുബ്ബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിന്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായിയുടെ പുത്രനും ഗത്ത് ഹേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോനാ വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചാകുന്നു. ഇസ്രായേലിന്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിന്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിന്റെ പുത്രനായ ജെറുബ്ബാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ഇസ്രായേലിനെ രക്ഷിക്കാനായി ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമാണ് ജെറുബ്ബാം രണ്ടാമൻ എന്ന് ബൈബിൾ തന്നെ സമ്മതിക്കുന്നു. അസീറിയയുടെ ഔദ്യോഗിക രേഖകളിൽ പേരെടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് ജെറുബ്ബാം രണ്ടാമൻ. ആ ജെറുബ്ബാമിന്റെ കാലത്താണ് ഇസ്രായേൽ വീണ്ടും അതിൻ്റെ സമൃദ്ധിയുടെ ഉച്ചകോടിയിലേക്ക് എത്തിയത്. നമുക്ക് ഈ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. ഇതായിരുന്നു സോളമൻ രാജാവിന്റെ കാലത്ത് നിലവിലിരുന്ന ഇസ്രായേൽ രാജ്യത്തിന്റെ ചിത്രം. ഇവിടെ ഇസ്രായേൽ രണ്ടായി പിളർന്നു. അത് ചുരുങ്ങി ചുരുങ്ങി ചെറിയ ചെറിയ രണ്ട് രാജ്യങ്ങളായി മാറിയിരുന്നു, ഇസ്രായേലും യൂദായും. പക്ഷേ BC 8 ആദ്യ പകുതിയിൽ ജെറുബ്ബാമിന്റെ കാലത്ത് അവർക്ക് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ദേശങ്ങളിലേക്ക് അവരുടെ ആധിപത്യം സ്ഥാപിപ്പിക്കാൻ കഴിഞ്ഞു. ഈ പ്രത്യേക നിറത്തിൽ കാണുന്നത് ജെറുബ്ബാം രാജാവിന്റെ കാലഘട്ടത്തെ ഇസ്രായേലിന്റെ ചിത്രമാണ്. ഇത്രയും ഭാഗം ഇസ്രായേലിന്റെ ആധിപത്യത്തിൽ വന്നു. അപ്പോ ഇത് ദാവീദ് നേടിയെടുത്തതും സോളമൻ നിലനിർത്തിയതുമായ ആ പഴയ സാമ്രാജ്യത്തിന്റെ പകുതിയോളം തെക്ക് യൂദായിലുണ്ടായ സമൃദ്ധി. ഉസിയ അല്ലെങ്കിൽ അസറിയ എന്ന പേരിൽ രണ്ടുപേരിലും അറിയപ്പെടുന്ന ഒരേ വ്യക്തി തന്നെയാണ്. BC 781 മുതൽ 740 വരെ 40 വർഷം യൂദ ഭരിച്ച ഉസിയായുടെ കാലത്ത് യൂദായിലുണ്ടായ സമൃദ്ധി. അവർക്കും താഴേക്കുള്ള തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ വികസിപ്പിക്കാൻ സാധിച്ചു. ഏദോമിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂദ ഒരു വലിയ രാജ്യമായി, വടക്ക് ഇസ്രായേലും. രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിൽ ഇനി യുദ്ധം ആവശ്യമില്ല എന്ന നിലപാടിൽ അവർ സഖ്യം ചേർന്നു. അപ്പോഴ് യൂദായും ഇസ്രായേലും തമ്മിലുണ്ടായ സഖ്യം രണ്ട് രാജ്യങ്ങൾക്കും ശക്തി പകർന്നു. വടക്ക് കിഴക്ക് രാജ്യങ്ങളിൽ സിറിയായാലും അസീറിയായാലും ദുർബലരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നതിനാൽ അവിടെ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായില്ല. മാത്രമല്ല, സിറിയയെ തന്നെ നമ്മൾ കണ്ടതുപോലെ ഇസ്രായേലിന്റെ ഭാഗമായി അവർക്ക് സൂക്ഷിക്കാൻ സാധിച്ചു. ഇതാണ് ഡമാസ്കസ്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് പോലും ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. ഇങ്ങനെ ദേശത്തിന്റെ അതിർത്തി വിസ്തൃതമായി, ദേശത്ത് സുരക്ഷിതത്വമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൽ വലിയ സമൃദ്ധിയുണ്ടായി. ആ സമൃദ്ധിയുടെ മുഖ്യ കാരണം ദേശത്ത് നിന്നിരുന്ന സമാധാനമാണ്. ദേശത്ത് സമാധാനം ഉണ്ടായപ്പോൾ, അയൽ രാജ്യങ്ങളുമായി സഖ്യങ്ങളുണ്ടായപ്പോൾ യുദ്ധത്തിനു വേണ്ടി അധികം തുക ചിലവഴിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, വഴികൾ സുരക്ഷിതമായിരുന്നു. ചരക്കുകളുമായി കാരവൻ സംഘങ്ങൾക്ക് രാജ്യാതിർത്തികൾ കടന്ന് യാത്ര ചെയ്യാൻ സാധിച്ചു. ഇപ്രകാരമുള്ള വ്യാപാര സംഘങ്ങൾ, കാരവൻ സംഘങ്ങൾ ദേശത്തേക്ക് സമൃദ്ധി കൊണ്ടുവന്നു. വലിയ വ്യാപാര ശൃംഖലകൾ തന്നെ ദേശത്ത് സ്ഥാപിക്കപ്പെട്ടു. പടിഞ്ഞാറ് ഉള്ള അട്ടായും സീദോൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ സഖ്യത്തിൽ ചേർന്നു. തുറമുഖ നഗരങ്ങളാണ് തൈറും സീദോനും. അതുപോലെ തെക്ക് യൂദായുമായി സഖ്യത്തിലായിരുന്നതിനാൽ ചെങ്കടൽ വഴി താഴേക്ക് കപ്പൽ മാർഗം ചരക്കുകൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയ വാണിജ്യ ശൃംഖല ഇസ്രായേൽ യൂദാ രാജ്യങ്ങളിൽ നിലവിൽ വന്നു. ഇത് ദേശത്തിന്റെ സമൃദ്ധിക്ക് കാരണമായി തീർന്നു. അതുപോലെ തന്നെ ദേശത്ത് സമൃദ്ധിക്ക് വീണ്ടും ഉണ്ടായ കാരണങ്ങൾ, അന്യരാജ്യങ്ങളുമായി പലപ്പോഴും ചെയ്തിരുന്ന ഉടമ്പടികൾ ഇസ്രായേലിനെ സമൃദ്ധമാക്കുന്ന രീതിയിലുള്ള കപ്പം ലഭിക്കുന്ന ഉടമ്പടികളായിരുന്നു. പായൽ രാജ്യങ്ങളിൽ നിന്ന് കപ്പമായി കിട്ടിയ തുക, വാണിജ്യത്തിലൂടെ വന്ന തുക, അതിനു പുറമെ ദേശത്ത് സമാധാനമുണ്ടായപ്പോൾ കൃഷി സമൃദ്ധമായി, കാർഷികോൽപ്പന്നങ്ങൾ ദേശത്തെ സമൃദ്ധമാക്കി. സമാധാനവും സമൃദ്ധിയും ദേശത്തുണ്ടായി. ദേശത്തുണ്ടായ സമൃദ്ധിയുടെ അടയാളങ്ങൾ പ്രമുഖ നഗരങ്ങളിൽ ദൃശ്യമായി. അന്നത്തെ സമൃദ്ധിയുടെ തെളിവുകൾ പുരാവസ്തു ഗവേഷകന്മാർ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തലസ്ഥാനമായ സമറിയായിൽ, ഇസ്രായേലിന്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്ന തിർസായിൽ, പ്രധാന നഗരമായ മെഗിദോയിൽ ഒക്കെ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന്, ഖനനങ്ങളിൽ നിന്ന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെടുത്ത തെളിവുകൾ BC 8 ആദ്യപകുതിയിൽ ഇസ്രായേൽ രാജ്യത്ത് നിലവിലിരുന്ന വലിയ സമ്പൽ സമൃദ്ധിയുടെ തെളിവുകൾ നിരത്തുന്നുണ്ട്. അതിമനോഹരമായ കൊട്ടാരസമാനമായ മാളികകളുടെ അടിത്തറകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാളികകളിൽ വസിച്ചിരുന്നവരുടെ അനുദിന ഉപയോഗ വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ കുറേയൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ആനക്കൊമ്പ് പതിച്ച കട്ടിലുകൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ, മനോഹരമായ രത്നം പതിച്ച വീട്ടുപകരണങ്ങൾ, ആഭരണങ്ങൾ, ഇവയെല്ലാം തെളിവുകളായി നിരത്താനുണ്ട്. 500 പരം ആനക്കൊമ്പിൻ്റെ ഉപകരണങ്ങൾ തിരുസായിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്നു. ഇത് വലിയ സമൃദ്ധിയുടെ അടയാളമാണ്. വിദേശികളുമായി നടന്ന വ്യാപാരത്തിൻ്റെ തെളിവുകളാണ്. ഇസ്രായേൽ അതിൻ്റെ മഹത്വത്തിൻ്റെ, അതിൻ്റെ പ്രൗഢിയുടെ ഉച്ചകോടിയിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു BC 8th century ആദ്യപകുതി. സോളമന്റെ കാലത്തിതുപോലുള്ള സമാധാനവും സമൃദ്ധിയും ഇസ്രായേൽ ദേശത്ത് കളിയാടി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും സമൃദ്ധമായ ഒരു സുവർണദശയായി ഈ കാലഘട്ടത്തെ കാണാൻ സാധിക്കും. ചരിത്രകാരന്മാർ അങ്ങനെയാണ് ഇതിനെ കാണുക. പക്ഷേ ഈ സമൃദ്ധിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരുപാട് അനീതികളും അക്രമങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിൽക്കുന്നതായി കാണാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് അധികമൊന്നും പരാമർശമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടുകൂടി രംഗപ്രവേശം ചെയ്ത ആമോസ്, ഹോസിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്ന് നിലവിലിരുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, മതാത്മക സംവിധാനങ്ങളുടെ പാളിച്ചകൾ, വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ സമൃദ്ധി എല്ലാവർക്കും ലഭ്യമായില്ല എന്നതാണ് യാഥാർത്ഥ്യം. നഗരവാസികളിൽ നല്ലൊരു ശതമാനം ആളുകൾ സമ്പന്നരായിരുന്നു. പക്ഷേ സമൃദ്ധി നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇസ്രായേലിന് വ്യക്തമായ നിയമങ്ങളുണ്ടായിരുന്നു, ഉടമ്പടിയുടെ പ്രമാണങ്ങൾ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന ദൈവം നൽകിയ ഉടമ്പടിയുടെ കൽപ്പനകൾ നമ്മൾ പുറപ്പാട് ചരിത്രം പഠിച്ചപ്പോൾ കണ്ടതാണ്. ഉടമ്പടിയുടേതായ നിയമസംഹിത, പുറപ്പാട് പുസ്തകം 20th chapter കൊടുത്തിരിക്കുന്ന 10 പ്രമാണങ്ങൾ, 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്ന ഉടമ്പടിയുടെ നിയമസംഹിത, അത് സമൂഹത്തിൽ നിലനിൽക്കേണ്ട നീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ടായിരുന്നു. സഹോദരന് വായ്പ കൊടുക്കുമ്പോൾ പലിശ ഈടാക്കരുത്, കൈക്കൂലി വാങ്ങരുത്, വിശക്കുന്നവർ ആഹാരം നിഷേധിക്കരുത്, അടിമ വ്യാപാരം നിലനിർത്തരുത്, അഥവാ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അടിമയായി തീർന്നാൽ സാബത്ത് വർഷത്തിൽ അല്ലെങ്കിൽ ജൂബിലി വർഷത്തിൽ അടിമകൾക്ക് വിടുതൽ നൽകണം എന്നിങ്ങനെയുള്ള അനേകം സാമൂഹ്യ നിയമങ്ങൾ. പക്ഷേ ജെറോബോവാമിൻ്റെ കാലത്ത് ഇസ്രായേൽ സമൂഹം സമൃദ്ധിയുടെ ഉച്ചകോടിയിലെത്തിയപ്പോൾ ഇപ്രകാരമുള്ള നിയമങ്ങളൊന്നും വിലപ്പോയില്ല. രാജഭരണത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി തന്നെ ആരംഭിച്ചതാണ് കർത്താവിൻ്റെ നിയമങ്ങൾക്ക് പകരമായി രാഷ്ട്രീയ, രാജകീയ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. രാജാവും പരിവാരങ്ങളും തങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ നിയമങ്ങൾ പാവപ്പെട്ടവർക്ക് സുരക്ഷിതത്വം നൽകിയില്ല. അടിമ വ്യാപാരം സംവിധാനാത്മകമായ തിന്മയായി സമൂഹത്തിലേക്ക് കടന്നു വന്നു. ആമോസിന്റെ പുസ്തകം പഠന വിഷയമാക്കുമ്പോൾ നമ്മളത് കാണുന്നതായിരിക്കും. സമൃദ്ധി ചുരുക്കം പേരുടെ കയ്യിൽ ഒതുങ്ങി. രാജ്യത്തുണ്ടായ ഈ വലിയ വിപ്ലവാത്മകമായ പുരോഗതിയുടെ ഫലമനുഭവിച്ചത് ചുരുക്കം പേരായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഈ സമൃദ്ധി വലിയ ദുരന്തമാണ് കാഴ്ചവെച്ചത്. നികുതി അടയ്ക്കാൻ കഴിയാതെ വന്ന പാവപ്പെട്ടവർ പലിശയ്ക്ക് വാങ്ങാൻ നിർബന്ധിതരായി, കടവും പലിശയും തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ പാവപ്പെട്ടവരുടെ ഭൂമി മാത്രമല്ല അവരുടെ കുടുംബം തന്നെ ജപ്തി ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ദൈവം ഇസ്രായേലിൻ്റെ ജനത്തിന് നൽകിയ വിമോചനം, ഈജിപ്തിലെ അടിമത്തത്തിൽ നൽകിയ മോചനം ഇന്നിവിടെ ഒരു പഴയ ഓർമ്മ മാത്രമായി അനേകരെ സംബന്ധിച്ച്. സ്വതന്ത്രരായവരെ വീണ്ടും ഇസ്രായേൽ ജനം തന്നെ തങ്ങളുടെ സഹോദരങ്ങളെ അടിമകളാക്കി തുടങ്ങി. ഇപ്പോഴ് സാമ്പത്തിക തലത്തുണ്ടായ ഉച്ചനീചത്വം സാമൂഹ്യ തലത്തിലേക്ക് പ്രതിഫലിക്കുകയായി. ചുരുക്കം പേര് വമ്പന്മാരും പണക്കാരുമായി. രാജാവിനോട് ചേർന്ന് നിന്ന് രാജാവിൻ്റെ പ്രഭുക്കന്മാർ, രാജകുമാരന്മാർ, സൈന്യാധിപന്മാർ, രാജകീയ ഉദ്യോഗസ്ഥന്മാർ, ഇവർക്കെല്ലാം വലിയ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായപ്പോൾ ആ സമൃദ്ധിക്കു വേണ്ടി, സമ്പത്തിനു വേണ്ടി കൊടുക്കേണ്ടി വന്നത് പാവപ്പെട്ടവരുടെ വിലയായിരുന്നു. സമൂഹത്തിൽ ഉച്ചനിജത്വം ഉടലെടുത്തു. നിർബന്ധിത സൈന്യസേവനം, നിർബന്ധിതമായ അടിമവേല, ഇവയ്ക്കെല്ലാം സാധാരണക്കാരായ മനുഷ്യർ, ദൈവം വിമോചിപ്പിച്ച ഇസ്രായേൽജനം നിർബന്ധിക്കപ്പെട്ടു, അടിമകളാക്കപ്പെട്ടു. രാജാവാണ് ഏറ്റവും പരമമായ അധികാരി. രാജാവാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. രാജാവിൻ്റെ നിയമങ്ങൾ സാധാരണക്കാരന് സംരക്ഷണം നൽകുന്നതായിരുന്നില്ല. പലപ്പോഴും പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാൻ രാജകീയ നിയമങ്ങൾക്ക് സാധിച്ചില്ല. വ്യക്തികൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നീതി നടത്തി കൊടുക്കാനായി പഴയ കാലത്ത് ന്യായാധിപന്മാരുടെ കാലത്ത് സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ നഗര കവാടമെന്ന് വിളിക്കും. ഗോത്രത്തലവന്മാർ അല്ലെങ്കിൽ കുടുംബത്തലവന്മാർ, കുടുംബനാഥന്മാർ നഗര കവാടത്തിലിരിക്കും. ഓരോ ദിവസവും രാവിലെ മുതൽ പരാതിയുള്ളവർക്ക് തങ്ങളുടെ പരാതി ഈ നഗര കവാടത്തിൽ സമർപ്പിക്കാമായിരുന്നു. പരാതി കേട്ട് യാഹ്വയുടെ നിയമമനുസരിച്ച് വിധി തീർപ്പ് കൽപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ കുടുംബത്തലവന്മാരായിരുന്നു. പക്ഷേ രാജഭരണത്തിൻ്റെ ആവിർഭാവത്തോടെ ഈ നീതിന്യായം നടപ്പിലാക്കാനുള്ള അധികാരം കുടുംബത്തലവന്മാരിൽ നിന്നും നഗര കവാടങ്ങളിൽ നിന്നും രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ വിധിയാളന്മാരിലേക്ക് കൈമാറ്റപ്പെട്ടു. കേൾക്കുന്ന പരാതിയുടെ നിജസ്ഥിതി മനസ്സിലാക്കി ന്യായം പാലിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ നിലവിലുള്ള നിയമങ്ങളനുസരിച്ചും കിട്ടുന്ന കോഴയുടെ വലുപ്പമനുസരിച്ചും വിധി പ്രസ്താവിക്കുന്ന സംവിധാനങ്ങളായി തീർന്നു ന്യായപീഠങ്ങൾ. അവിടെ പാവപ്പെട്ടവന് നീതി ലഭിക്കാതെയായി. കോഴയും കൈക്കൂലിയും നാട്ടുനടപ്പായി തീർന്നു. കിട്ടുന്ന കോഴയുടെ വലുപ്പമനുസരിച്ച് ന്യായാധിപന്മാർ വിധി പ്രസ്താവിക്കാൻ തുടങ്ങി. നീതിന്യായം നാട്ടിൽ വില കൊടുത്തു വാങ്ങാവുന്നൊരു ചരക്കായി മാറി. ഈ സാഹചര്യത്തിൽ മതത്തിൻ്റെ സ്വാധീനം കൂടി കണക്കിലെടുക്കുന്ന നല്ലതാണ്. ഇസ്രായേലിൽ യാഹ്വയാണ് ദൈവം. യാഹ്വേ തൻ്റെ ഹിതം പ്രമാണങ്ങളിലൂടെ വെളിപ്പെടുത്തിയവനാണ്. ആരും ഇനി അടിമകളാകാതിരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതായിരുന്നു ദൈവത്തിൻ്റെതായ പ്രമാണങ്ങൾ. ദൈവത്തെ ആരാധിക്കുന്നത് അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ചു കൊണ്ടുവേണം. പുറപ്പാട് പുസ്തകം 19:4-5 വാക്യങ്ങളിൽ ഉടമ്പടിയുടെ രത്നചുരുക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി അനുസരിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമായി തുടരണമെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഇപ്രകാരമുള്ള അനുസരണത്തിലൂടെയാണ് ആരാധന പ്രകടമാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവത്തെ ആരാധിക്കുക സാധ്യമല്ല. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ അടിസ്ഥാന വിശ്വാസം. പക്ഷെ നമ്മൾ കണ്ടു ജസബേൽ രാജ്ഞിയുടെ വരവോടുകൂടി ഇസ്രായേലിലേക്ക് ബാൽ ആരാധന ഒരു രാജകീയ പോളിസിയായി, നയമായി കടന്നു വന്നത്. ബാൽ ആരാധനയോടുകൂടി കടന്നു വന്ന അനാചാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വിഗ്രഹങ്ങൾ ആരാധനാ വസ്തുക്കളായപ്പോൾ വിഗ്രഹങ്ങൾക്ക് ആവശ്യം ബലിയർപ്പണങ്ങളാണ് എന്ന് കണ്ടു. മനുഷ്യന് ഇഷ്ടമുള്ളതെല്ലാം ദൈവങ്ങൾക്കും ഇഷ്ടമാണെന്നും മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവങ്ങൾക്ക് കാഴ്ച കൊടുത്താൽ ദൈവങ്ങൾ പ്രസാദിക്കുമെന്നും മനുഷ്യൻ വിചാരിക്കാൻ തുടങ്ങി. കോഴ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്ക് കോഴ വാങ്ങുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. കൊടുക്കുന്ന കോഴയുടെ വലുപ്പമനുസരിച്ച് വിധി തീർപ്പ് കൽപ്പിക്കുന്ന ന്യായാധിപന്മാർ നിലനിൽക്കുന്ന സമൂഹത്തിൽ നീതിയും ന്യായവും നടപ്പിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാതെ പോയി. ബാൽ ആരാധന അഥവാ വിഗ്രഹാരാധന സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി ധാർമ്മിക ജീവിതത്തിൽ, സാമ്പത്തിക സാമൂഹിക ജീവിതങ്ങളിൽ എല്ലാം വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. സമൂഹത്തിൽ അനീതി നിലനിൽക്കുമ്പോൾ, പാവപ്പെട്ടവരെ അടിമകളായി മൃഗങ്ങളെപ്പോലെ ചന്തകളിൽ ഏലം ചെയ്ത് വിൽക്കുമ്പോൾ, ദൈവാരാധന താളമേളങ്ങളോടുകൂടി ഉത്സവാഘോഷങ്ങളോടുകൂടി ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നല്ല, അനേകം ദേവാലയങ്ങളുണ്ടായിരുന്നു ഇസ്രായേൽ, വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ. ബെഥേലിലും ദാനിലും ജെറുബോവാം തുടങ്ങി വെച്ചവ, സമറിയായ തലസ്ഥാനത്ത്, അതുപോലെ ഗിൽഗാലിൽ മറ്റ് മിക്കവാറും പല കേന്ദ്രങ്ങളിലും ആരാധനകൾ നടന്നിരുന്നു. ഈ ആരാധനാലയങ്ങളിലെല്ലാം ബാലിനെ മാത്രമല്ല അവർ ആരാധിച്ചിരുന്നത്. ജസബലിൻ്റെയും ആഹാബിൻ്റെയും കാലത്തിന് ശേഷം യാഹ്വേയും അവർ ആരാധിച്ചിരുന്നു. പക്ഷേ യാഹ്വേ, സത്യദൈവമായ യാഹ്വേയെ ആരാധിക്കുമ്പോൾ പോലും ആരാധകന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ബാലിന്റെ ചിത്രമാണ്. ദൈവാരാധന എന്നാൽ കാഴ്ചകൾ അർപ്പിക്കുകയാണ്. കർത്താവിന്റെ ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപിച്ചുന്മത്തരായി കാമകേടുകളിൽ ഏർപ്പെടുകയാണ് എന്നവർ കരുതി. വിഗ്രഹാരാധന മനുഷ്യന്റെ ധാർമ്മിക ക്ഷയത്തിന് കാരണമായി തീർന്നു. അവിടെയും പണക്കാരന് തന്റെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള വേദികൾ മാത്രമായി തീർന്നു ആരാധനാലയങ്ങൾ. ഉത്സവാഘോഷങ്ങൾ വിമോചകനായ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ നിയമങ്ങൾ പ്രഘോഷിക്കാനോ ദൈവം നൽകിയ വിമോചനത്തിൻ്റെ ഓർമ്മ പുതുക്കാനോ ആഘോഷിക്കാനുള്ള അവസരങ്ങളല്ല, സമ്പന്നർക്ക് തങ്ങളുടെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള വേദികളായി തീർന്നു. പാവപ്പെട്ടവൻ തിരസ്കരിക്കപ്പെട്ടു, അവൻ്റെ നിലവിളി കേൾക്കാൻ വീണ്ടും ആരുമില്ലാണ്ടായി. സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്രകാരം ഈജിപ്തിലേതിന് തുല്യമായ, പക്ഷെ അതിനേക്കാളും മോശമായ അടിമത്തത്തിലേക്ക് അഴുതുപോയി. പുറമേ നിന്ന് നോക്കുമ്പോൾ സമൂഹം സമൃദ്ധിയുടെ ഉച്ചകോടിയിലാണ്. അന്താരാഷ്ട്ര കരാറുകൾ വഴി, വാണിജ്യങ്ങൾ വഴി, തലസ്ഥാന നഗരങ്ങളിൽ, പ്രമുഖ നഗരങ്ങളിൽ സമൃദ്ധി കളിയാടിയപ്പോൾ അവയുടെ പിന്നാമ്പുറങ്ങളിൽ പാവപ്പെട്ടവർ നരകതുല്യമായ ജീവിതം അനുഭവിക്കുകയായിരുന്നു. അവർക്ക് നീതിന്യായം നടത്തിക്കൊടുക്കാൻ കോടതികളുണ്ടായിരുന്നില്ല. അവരുടെ സ്വത്തുകൾ അന്യായമായി പിടിച്ചെടുത്താൽ തിരിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ നിലവിളി കേൾക്കാൻ ഒരു ദൈവം പോലും ഇല്ല എന്നൊരവസ്ഥ വന്നു. കാരണം ആരാധനാലയങ്ങളിൽ അർപ്പിച്ചിരുന്ന ബലികൾ നീതി നടപ്പിലാക്കാൻ സഹായകമായിരുന്നില്ല. ധാർമ്മികമായ ഇച്ഛാശക്തികളുള്ള ദൈവങ്ങളെയല്ല അവർ ആരാധിച്ചിരുന്നത്. മനുഷ്യൻ്റെ കാഴ്ചകൾ മാത്രം കാണുകയും കൊടുക്കുന്നത് മാത്രം സ്വീകരിക്കുകയും അതനുസരിച്ച് അനുഗ്രഹങ്ങൾ വാരി വിതറുകയും ചെയ്യും എന്ന് ധരിച്ചിരുന്ന വിഗ്രഹങ്ങൾ മാത്രം. ദൈവങ്ങളല്ലാത്തവയെ ദൈവങ്ങളായി ആരാധിച്ചപ്പോൾ പാവപ്പെട്ടവന് അവിടെ നിലനിൽപ്പ് പോലും അപകടത്തിലായിത്തീർന്നു. ഈ സാഹചര്യത്തിലാണ് സത്യദൈവമായ യാഹ്വേ തൻ്റെ ശബ്ദം വീണ്ടും പ്രവാചകന്മാരിലൂടെ കേൾപ്പിക്കുക. ജെറുബോവാം രാജാവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനത്തോടുകൂടി ഇസ്രായേലിലേക്ക് കടന്നു വന്ന കരുത്തനായ പ്രവാചകൻ, ദൈവത്തിൻ്റെ ശക്തമായ ശബ്ദം ഇസ്രായേലിൽ മാറ്റുരിക്കൊള്ളാൻ കാരണമാക്കിയ ആമോസ് പ്രവാചകൻ. നമ്മൾ നാളെ ആമോസിൻ്റെ ജീവിതം, ആമോസിൻ്റെ പ്രവർത്തനങ്ങൾ, ആമോസിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുസ്തകത്തിലൂടെ പഠന വിഷയമാക്കാൻ പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് നിലവിളി കേട്ട് കരളലിഞ്ഞ് ഒരു ജനത്തെ മോചിപ്പിച്ചു. അവിടുന്ന് നിലവിളി കേൾക്കുന്ന ദൈവമാണെന്ന്, കരളലിയുന്നവനാണെന്ന്, കരുണയുള്ളവനാണെന്ന് തെളിയിച്ചു. അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ നീതി എല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി അവിടുന്ന് ഇസ്രായേൽ ജനത്തിനൊരു രാജ്യം സ്ഥാപിച്ചു കൊടുത്തു. അവന് ഭരണകർത്താക്കളെ, കർത്താവേ, അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ചുരുക്കം പേര് തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സുഖഭോഗങ്ങളും മുഖ്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹം സംവിധാനം ചെയ്തപ്പോൾ അനേകം പേര് ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ, അടിമത്തത്തിൽ ആണ്ടുപോയി. കർത്താവ്, ഇന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ, ഞങ്ങളുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. കരുണാവാനായ ദൈവമേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ നീതിബോധത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. പ്രത്യേകിച്ചും രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, ഭരണ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുന്നവർ നീതിയിലും കാരുണ്യത്തിലും വിശ്വസ്തതയിലും അങ്ങയോടും സഹോദരങ്ങളും വിശ്വസ്തതയിലും സ്നേഹത്തിലും അടിയുറച്ച് നിയമ സംവിധാനങ്ങളിലൂടെ ദേശത്ത് എല്ലാവർക്കും നീതിയും സുരക്ഷിതത്വവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ നയിക്കണമേ, പ്രകാശിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ.